Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഇന്ന് നാം 84-ാം സങ്കീർത്തന പഠനം ആരംഭിക്കുകയാണല്ലോ. 12 പദങ്ങൾ മാത്രമുള്ള ഈ ഗീതത്തെ സമാശ്വാസ സങ്കീർത്തനമെന്നാണ് ബൈബിൾ നിരൂപകന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങളുടെ തരം തിരിക്കലിൽ ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ സിയോൺ സങ്കീർത്തനമെന്ന് വിളിക്കാറുണ്ട്. സത്തയിൽ 2-3 തന്നെയാണെങ്കിലും ആമുഖത്തിൽ തന്നെ ഈ തരം തിരിക്കലിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. സിയോൺ എന്ന് പറയുന്നത് ഒരു മലയാണ്. ഈ മലയിലാണ് പിന്നീട് ജെറൂസലേം ദേവാലയം മനോഹരമായി സ്ഥാപിതമായത്. അങ്ങനെ കർത്താവിൻ്റെ ആലയമായ ജെറൂസലേം അല്ലെങ്കിൽ സിയോണിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളെയാണ് സിയോൺ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാനുള്ള സന്തോഷവും സംതൃപ്തിയും സമാശ്വാസവും പ്രകടമാക്കുന്ന സങ്കീർത്തനത്തെ സിയോൺ സങ്കീർത്തനം അല്ലെങ്കിൽ സമാശ്വാസത്തിൻ്റെ സങ്കീർത്തനം എന്ന് വിളിക്കുന്നു. അതായത് കർത്താവിൻ്റെ ആലയത്തിലായിരിക്കാനുള്ള സമാശ്വാസം സന്തോഷമാണ് പദങ്ങളിൽ ഗായകൻ സങ്കീർത്തകൻ വിവരിക്കുന്നത് പ്രകടമാക്കുന്നത്. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, ഈ എത്ര മോഹനം മനോഹരം. മോഹന രാഗത്തിൽ തന്നെയാണ്, അതായത് ഒരു വ്യക്തിയുടെ മോഹം പ്രകടമാക്കുന്ന ഒരു ഭാവ രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറേയുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് രമേഷ് മുരളിയും സംഘവുമാണ്.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
വളരെ സാധാരണമായി കേൾക്കുന്ന സിയോൺ എന്നുള്ള ഈ പ്രയോഗത്തെക്കുറിച്ച് നാം കുറച്ചുകൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിലൊരു മലയാണെന്ന് പറഞ്ഞല്ലോ. ആ മലയിൽ ദൈവം വസിക്കുന്നു എന്നർത്ഥത്തിൽ അതിനെ കർത്താവിൻ്റെ മലയെന്ന് വിളിക്കാൻ തുടങ്ങി. ദാവീദ് രാജാവാണ് ജെബൂസിയരുടെ കരങ്ങളിൽ നിന്നും ഈ മല പിടിച്ചെടുക്കുകയും ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമാക്കുകയും ചെയ്തത് ചരിത്രമാണ്. പിന്നീട് ഈ പർവ്വതസ്ഥാനത്തെ ദാവീദിൻ്റെ മലയെന്നും ദാവീദിൻ്റെ പട്ടണമെന്നും അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. കർത്താവിന് ക്രിസ്തുവിന് ഏകദേശം 580 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ മലയെന്ന അർത്ഥത്തിൽ ജെറൂസലത്തെ സിയോണിനെ വിളിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധ പർവ്വതമായും കർത്താവ് സിയോനെ തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്ത പർവ്വതത്തെ ദൈവത്തിൻ്റെ പട്ടണമായും സൈന്യങ്ങളുടെ കർത്താവായ യാവേയുടെ പട്ടണമായും പിന്നെ അത്യുന്നതൻ്റെ വാസസ്ഥലമായും സിയോനെ ഇസ്രായേൽ ജനം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങി. മാത്രമല്ല യാവേയെ ബഹുമാനിക്കാൻ ഇസ്രായേൽ ഗോത്രങ്ങൾ ഇവിടെ വന്നുകൂടുന്നു. ഈ കർത്താവിൻ്റെ സ്ഥാനത്തിന് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി യാവേയുടെ തിരുമുറ്റത്തിനായിട്ട് സങ്കീർത്തകൻ്റെ അന്തരാത്മാവ് കൊതിക്കുന്നതും ദാഹിക്കുന്നതുമായിട്ടാണ് പദങ്ങൾ വിവരിക്കുന്നത്. ഇസ്രായേൽക്കാർക്ക്, എന്തിന് ഇസ്രായേലിയരല്ലാത്തവർക്ക് പോലും ഇവിടം, ഈ മല, ഈ തീർത്ഥത്തിരുനട, ഈ തീർത്ഥസ്ഥാനം അഭയം നൽകിയിരുന്നു? കാരണം സെഹിയോൻ എല്ലാവരുടെയും മാതാവാണ്, അമ്മയാണ്. സെഹിയോൻ എന്ന വാക്കിന് കാസിൽ, കോട്ട, ക്യാമ്പ് എന്നെല്ലാമാണ് മൂല്യാർത്ഥമുള്ളത്. അങ്ങനെ സെഹിയോൻ മലയെ, അല്ലെങ്കിൽ മലയാകുന്ന ദൈവസ്ഥാനത്തെ, ജെറൂസലേം ദേവാലയത്തെ മൂർത്തീകരിക്കുന്ന, മൂർത്തീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം നൽകി വിശേഷിപ്പിക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ രീതിയാണ് ഇവിടെ നാം കാണുന്നത്, ഇവിടെ ശ്രദ്ധേയമാകുന്നത്. മലയും ദൈവസ്ഥാനങ്ങളും അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും ഇങ്ങനെ മൂർത്തീകരിക്കപ്പെടുന്നത് ഇസ്രായേലിൽ മാത്രമല്ല, മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം, ഇന്നും കാണാം. എന്നാൽ ഇസ്രായേലുടെ ജീവിതത്തിലും ചരിത്രത്തിലും സിയോൺ അത്രത്തോളം സ്ഥാനം പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.
എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
അങ്ങനെ ഇത്രയും ആമുഖമായിട്ട് സിയോൺ അല്ലെങ്കിൽ സിയോൺ ഗീതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമുക്ക് 84-ാം സങ്കീർത്തനത്തിൻ്റെ പദങ്ങൾ കൂടുതൽ പരിചയപ്പെടുകയും സങ്കീർത്തനത്തിൻ്റെ പഠനം തുടരുകയും ചെയ്യാം. സൈന്യങ്ങളുടെ കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു, ആനന്ദഗീതമാലപിക്കുന്നു. ദൈവസ്തുതിപ്പിന്റെ ഏറെ മധുരവും ശക്തവുമായ ശൈലി ഉപയോഗിക്കുന്ന സമാശ്വാസത്തിന്റെ സങ്കീർത്തനമാണിത്. ദൈവവുമായുള്ള ആഴമായ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അനുഗ്രഹത്തെ വിവരിക്കുന്ന സങ്കീർത്തകൻ ദൈവിക സാന്നിധ്യത്തിനായി കൊതിക്കുന്നു, ദാഹിക്കുന്നു, മോഹിക്കുന്നു. അങ്ങനെ ജെറൂസലത്തോടുള്ള ഇസ്രായേലിന്റെ ആഴമായ ഭക്തി വ്യക്തമാക്കുന്ന ഗാനമാണിതെന്ന് ഈ ആദ്യ പദങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു.
എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം.
ഈ പദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തീർത്ഥാടകരുടെ അതിവിശിഷ്ടമായ മോഹങ്ങളും ആഗ്രഹങ്ങളും തീർത്ഥയാത്രകളും പ്രാർത്ഥനകളുമെല്ലാം സങ്കീർത്തന പദങ്ങളിൽ സ്ഫുരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടാരത്തിരുന്നാളിന് ജെറൂസലത്തെത്തുന്ന തീർത്ഥാടകൻ ദേവാലയ കവാടത്തിൽ അല്ലെങ്കിൽ കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് യാവയുടെ വാസസ്ഥലത്തെ സ്തുതിക്കുന്നതാകാം ഈ ഗീതമെന്ന് നമുക്ക് തോന്നിപ്പോകും. ദൈവഭവനത്തിനു വേണ്ടി തീവ്രമായി കാംക്ഷിക്കുകയാണ് സങ്കീർത്തകൻ. മറ്റൊരു സാധ്യത, കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് മിക്കവാറും വിപ്രവാസകാലത്തായിരുന്ന ഇസ്രായേല്യർ രചിച്ചതായിരിക്കണം ഈ ഗീതമെന്നും നിരൂപകന്മാർക്ക് അഭിപ്രായമുണ്ട്. അതായത് ക്രിസ്തുവിന് ഏകദേശം 550 വർഷങ്ങൾക്ക് മുൻപ് ബന്ധനത്തിലായിരുന്ന ഇസ്രായേല്യർ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, യോദ്ധാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്നും നയിച്ച് അങ്ങേ ആലയത്തിൽ ജെറൂസലത്ത് സിയോനിലെത്തിക്കണമേ എന്നുള്ള ഒരു യാചന കൂടെയല്ലേ ഈ പദങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നത്. അങ്ങനെ 84 സങ്കീർത്തനത്തെ സെഹിയോൻ കീർത്തനമെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കൂടുതൽ ഉൾപ്പൊരുളിലേക്ക് നാം ഇവിടെ കടക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പരിപാലനയുടെയും സൃഷ്ടിയുടെയും സൃഷ്ടവസ്തുക്കളുടെയും എല്ലാം കേന്ദ്രസ്ഥാനം എന്നു പേരുള്ള സിയോൺ ഭൂമിയിലെ ഒരു ചെറിയ ഇടമാണെങ്കിലും സെഹിയോൺ കർത്താവിൻ്റെ കോട്ടയും അഭയകേന്ദ്രവും സങ്കേതവുമാണ് ഇസ്രായേൽ ജനത്തിന്. പുതിയ നിയമത്തിൽ സകലത്തിനെയും നവീകരിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ മനുഷ്യൻ്റെ, പുതിയ ആദത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ രൂപം പോലെയാണ് ഇസ്രായേലിയർക്ക് തങ്ങളുടെ രാജാവിൻ്റെ, ദാവീദിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷണവും അഭയവും ശക്തിയും എല്ലാം പകർന്നിരുന്ന ഈ ദിവ്യസ്ഥാനം, പ്രത്യാശയുടെ ആസ്ഥാനം സെഹിയോൻ എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അനുദിന ജീവിതത്തിൽ പ്രകൃതി വിനാശത്തിനും കൃഷിനാശത്തിനും രോഗങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം സദാ കർത്താവിൻ്റെ മലയിലേക്ക് നോക്കിയാണ് പ്രത്യാശയോടെ മുന്നേറിയിരുന്നത്. അങ്ങനെ സകലത്തിൻ്റെയും നാഥനായവൻ, സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം സിയോണിൽ നിന്നും തങ്ങളെ പരിരക്ഷിക്കുമെന്നുള്ള ഉറപ്പോടെയാണ് ജനം മുന്നേറിയിരുന്നതെന്ന പദങ്ങളുടെ ശക്തവും ബോധ്യവുമുള്ള പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെന്റെ സങ്കേതം, എന്നേക്കും അങ്ങേ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. അവിടുത്തെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വാസസ്ഥാനമായ സഹിയോൻ സുന്ദരവും സുഭകവും മനോജ്ഞവും പരിശുദ്ധവും മഹത്വപൂർണവും മഹനീയവുമാകയാൽ കർത്താവേ, അങ്ങേ ഭവനത്തിൽ ദീർഘകാലം വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. സമാശ്വാസ സങ്കീർത്തനം അല്ലെങ്കിൽ സെഹിയോൻ ഗീതത്തിൻ്റെ 84 സങ്കീർത്തനത്തിൻ്റെ പഠനം നമുക്ക് ഇനി അടുത്ത ആഴ്ചയിൽ അതിൻ്റെ 2 ഭാഗത്തോടെ തുടരാം.